ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന് അഭിമാനമായി ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല. ആക്സിയം 4 ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അരനൂറ്റാണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ചുള്ള പുസ്തകം കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തു. പൂനെ മെട്രോ റെയിൽ പദ്ധതി രണ്ടാംഘട്ട വികസനത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. ഝാർഖണ്ഡിലെ ചരിയ കൽക്കരിപ്പാടത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള പുതുക്കിയ മാസ്റ്റർ പ്ലാനിനും അനുമതി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് മേപ്പാടി ചുഴൽമല മേഖലയിൽ മണ്ണിടിച്ചിൽ. മലയോര മേഖലയിൽ കനത്ത ജാഗ്രത. 2026 മുതൽ CBSE 10 ക്ലാസ് വാർഷിക പരീക്ഷ രണ്ട് ഘട്ടമായി നടത്തും. ആദ്യ പരീക്ഷ ഫെബ്രുവരിയിലും രണ്ടാമത്തേത് മേയിലും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4 ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. നാളെ വൈകുന്നേരം ആക്സിയം 4 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യുമെന്ന് ISRO വ്യക്തമാക്കി. ബഹിരാകാശ യാത്രയുടെ ഭാഗമായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ വിജയാശംസകൾ നേർന്നു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇതാദ്യമായാണ് 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. അതേസമയം യാത്ര വളരെ അത്ഭുതകരമായ അനുഭവമാണ് നൽകുന്നതെന്ന് ബഹിരാകാശത്ത് നിന്നും നൽകിയ സന്ദേശത്തിൽ ശുഭാൻഷു ശുക്ല പറഞ്ഞു.
നമസ്കാരം. 40 साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी. इस समय हम 7.5 किलोमीटर प्रति सेकेंड की रफ्तार से पृथ्वी के चारों तरफ घूम रहे हैं और मेरे कंधे पे मेरे साथ मेरा तिरंगा है जो मुझे बता रहा है कि नहीं हूं मैं, आप सबके साथ हूं. ये मेरी इंटरनेशनल स्पेस स्टेशन तक की जर्नी की शुरुआत नहीं है, ये भारत के ह्यूमन स्पेस प्रोग्राम की शुरुआत है.
നാസ, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ 14 ദിവസത്തെ സംയുക്ത ബഹിരാകാശ ദൌത്യമാണ് ആക്സിയം 4. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് അരനൂറ്റാണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലായി രാജ്യം ഈ ദിവസം സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നവർക്കുള്ള ആദരവായാണ് ദിനാചരണം. 1975 June 25 ആഭ്യന്തര പ്രശ്നങ്ങൾ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കേസിൽ കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയവരെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേർ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരുമിച്ച് പോരാടിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വീണ്ടും ഒരു അടിയന്തരാവസ്ഥ ആവർത്തിക്കാതിരിക്കാൻ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ സജീവമായി നിലനിർത്തണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ചുള്ള ദ എമർജൻസി ഡയറീസ് യേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾ നേരിട്ട അതിക്രമങ്ങൾ അദ്ദേഹം സ്മരിച്ചു. ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ശ്രീ മോദി നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പൂനെ മെട്രോ റെയിൽ പദ്ധതി രണ്ടാംഘട്ട വികസനത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 3,626 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കാൻ ഇന്ന് നടന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിവരിക്കുകയായിരുന്നു അദ്ദേഹം. 13 സ്റ്റേഷനുകളുള്ള പുതിയ മെട്രോ ലൈനായി 12.75 കിലോമീറ്റർ കൂടി കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ഝാർഖണ്ഡിലെ ചരിയ കൽക്കരിപ്പാടത്തിന്റെ പുനരുദ്ധാരണത്തിനായുള്ള പുതുക്കിയ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അനുമതി നൽകിയതായും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഇന്റർനാഷണൽ പൊട്ടറ്റോ സെന്റർ, സൌത്ത് ഏഷ്യ റീജിയണൽ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50 വർഷങ്ങൾ ആചരിക്കുന്നത് സംബന്ധിച്ച പ്രമേയം യോഗം പാസാക്കി.
Union Cabinet, chaired by Honorable Prime Minister Shri Narendra Modi ji, resolved to commemorate and honor the sacrifices of countless individuals who valiantly resisted the emergency and its attempt at subversion of the spirit of Indian Constitution. To mark the occasion, a two-minute silence was observed in today's meeting of the Union Cabinet as a tribute to those whose constitutionally guaranteed democratic rights were taken away and who were then subjected to unimaginable horrors.
ബഹിരാകാശ ദൌത്യമായ ആക്സിയം ഫോർ മിഷന്റെ വിജയകരമായ വിക്ഷേപണം സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ പ്രമേയം പാസാക്കിയതായും മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെയും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലെയും മെയ് 31 വരെയുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിന് അടുത്ത മാസം 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്തെ ജലവിഭവ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് കേരള നദീതട സംരക്ഷണ മാനേജ്മെന്റ് ചട്ടക്കൂടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള 195 കോടി രൂപയുടെ പ്രവൃത്തികൾക്കും മന്ത്രിസഭായോഗം അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത തുടരും. ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. പല നദികളിലും ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. മേപ്പാടി ചുരൽമല മേഖലയിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായിടത്തെ മണ്ണിടിച്ചിലും പുന്നപ്പുഴയിലെ ശക്തമായ നീരൊഴുക്കും പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി. വയനാട്ടിൽ വലിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഉരുൾപൊട്ടലുണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. പുഞ്ചിരിമുറ്റം വരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു. തൊഴിലാളികളോട് തൽക്കാലം അപ്പുറത്തേക്ക് കടക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വയനാട് ജില്ലയിൽ എവിടെയും ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യമില്ല. മഴ പെയ്തതുകൊണ്ട് തന്നെ പുന്നപ്പുഴയിലൂടെ ചില സ്ഥലങ്ങളിൽ കെട്ടിനിന്നിരുന്ന ഡബ്രികൾ ഉൾപ്പെടെ വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. നല്ല
2026 മുതൽ CBSE 10th ക്ലാസ് വാർഷിക പരീക്ഷ രണ്ട് ഘട്ടമായി നടത്താൻ തീരുമാനം. ആദ്യ പരീക്ഷ ഫെബ്രുവരിയിലും രണ്ടാം പരീക്ഷ മെയിലുമായിരിക്കും നടത്തുക. മൂന്ന് വിഷയങ്ങളിൽ വരെ മാർക്ക് മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് മെയിൽ നടക്കുന്ന രണ്ടാംഘട്ട പരീക്ഷ എഴുതാം. ആദ്യഘട്ട പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും എഴുതണം. ആദ്യ പരീക്ഷയുടെ ഫലം ഏപ്രിലും രണ്ടാമത്തെ പരീക്ഷാ ഫലം ജൂണിലും പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 818 ഇന്ത്യക്കാർ ഇസ്രായേലിൽ നിന്നും മടങ്ങിയെത്തി. വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്ന് രാവിലെ എത്തിയ 224 ഇന്ത്യക്കാരെ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ സ്വീകരിച്ചു. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പരിഗണന നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ദൌത്യത്തിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് 36 മലയാളികൾ കൂടി ഡൽഹിയിൽ മടങ്ങിയെത്തി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കുന്ന ബില്ലിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് തീരുമാനം. രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ടെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് മൂന്ന് പേരെ ഇറാൻ തൂക്കിലേറ്റി. തുർക്കി അതിർത്തിക്ക് സമീപം ഉർമിയയിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. ഇസ്രായേലുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇറാൻ 700 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. വടക്കൻ ഗാസയിൽ ഇസ്രായേലി സൈനിക വാഹനം പൊട്ടിത്തെറിച്ച് 7 സൈനികർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലായിരുന്നു സംഭവം. സൈനികർ സഞ്ചരിച്ചിരുന്ന കവചിത വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇന്നലെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
രാജ്യത്തിന് അഭിമാനമായി ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല. ആക്സിയം ഫോർ ദൌത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അരനൂറ്റാണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ചുള്ള പുസ്തകം കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രകാശനം ചെയ്തു. പൂനെ മെട്രോ റെയിൽ പദ്ധതി രണ്ടാം ഘട്ട വികസനത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. ജാർഖണ്ഡിലെ ചരിയ കൽക്കരിപ്പാടത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള പുതുക്കിയ മാസ്റ്റർ പ്ലാനിനും അനുമതി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് മേപ്പാടി ചൂരൽമല മേഖലയിൽ മണ്ണിടിച്ചിൽ. മലയോര മേഖലയിൽ കനത്ത ജാഗ്രത. 2026 മുതൽ CBSE 10th ക്ലാസ് വാർഷിക പരീക്ഷ രണ്ട് ഘട്ടമായി നടത്തും. ആദ്യ പരീക്ഷ ഫെബ്രുവരിയിലും രണ്ടാമത്തേത് മേയിലും.